Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ലത്തീൻ റീതിയിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. ബിംബിസാര രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു തർക്കമുണ്ടായി. അന്നോളം എഴുതപ്പെട്ടിട്ടുള്ള ധാർമ്മിക ഉപദേശങ്ങളുടെയും നീതിഗ്രന്ഥങ്ങളുടെയും മൂല്യമെന്താണ് എന്നതായിരുന്നു തർക്കം. നന്മയുടെയും ധാർമ്മികതയുടെയും സാരാംശമെന്തെന്ന് തെളിയിക്കുവാൻ ശ്രീബുദ്ധനോടാണ് രാജാവ് ആവശ്യപ്പെട്ടത്. രാജസന്നിധിയിൽ വലിയൊരു ത്രാസ്, ഭാരം തൂക്കി നോക്കാനുള്ള ത്രാസ് സജ്ജമാക്കാൻ ബുദ്ധദേവൻ കൊട്ടാരസേവകരോട് ആവശ്യപ്പെട്ടു. ത്രാസിന്റെ ഒരു തട്ടിയിൽ അന്നോളം എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ നിയമങ്ങളുടെയും ധാർമ്മിക സത്യങ്ങളുടെയും സാരോപദേശങ്ങളുടെയും ശേഖരങ്ങൾ വഹിക്കുവാൻ കൽപ്പനയിട്ടു. നീതിബോധനങ്ങളുടെയും നിയമസംഹിതകളുടെയും റാത്തലുകൾ തൂങ്ങുന്ന താളിയോലകൾ ത്രാസിന്റെ ഒരു തട്ടിയിൽ അവർ അട്ടിയിട്ട് വഹിക്കുവാൻ തുടങ്ങി. ഇനി ത്രാസിന്റെ രണ്ടാം തട്ടിൽ പാടത്ത് പണി ചെയ്യുന്നൊരു ചെറുബാലനെ കൊണ്ടുവന്നിരുത്താനാണ് ബുദ്ധദേവൻ കൊട്ടാരഭൃത്യന്മാരോട് ആവശ്യപ്പെട്ടത്. 8 വയസ്സുകാരൻ മെലിഞ്ഞു ശോഷിച്ചൊരു പയ്യനെ അവർ എവിടെ നിന്നോ കണ്ടെത്തി. രാജസദസ്സിലെ ത്രാസിന്റെ മറുതട്ടിൽ ഈ ചെറുബാലനെ ഇരുത്തിയ നിമിഷം നിയമച്ചുരുളുകളുടെ തട്ട് പൊടുന്നനെ പൊങ്ങി. വിചിത്രമായ കാഴ്ച കണ്ടുനിന്ന രാജസദസ്സിനോടും ജനങ്ങളോടും ശ്രീബുദ്ധൻ പറഞ്ഞു, സഹോദരങ്ങളെ, ഭൂമിയിലെ ഏറ്റവും ചെറിയൊരു മനുഷ്യൻ പോലും എഴുതപ്പെട്ടിട്ടുള്ളതും ഇനി എഴുതാനിരിക്കുന്നതുമായ എല്ലാ നിയമങ്ങൾക്കും അതീതമാണ് എന്ന്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 1:21-28 വാക്യങ്ങൾ. ക്രിസ്തുവിലെ മനുഷ്യസ്നേഹിയായ ആത്മീയ ആചാര്യനെയും സൗഖ്യദായകനെയും ഇന്നത്തെ സുവിശേഷം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ക്രിസ്തുവിന്റെ വചനശക്തിയാൽ ഒരു മനുഷ്യനിൽ നിന്നും അശുദ്ധാത്മാവ് പുറംതള്ളപ്പെടുന്നു, അവൻ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്നു. ക്രിസ്തു അധികാരത്തോടും ശക്തിയോടും കൂടെ ഈ പ്രവൃത്തി ചെയ്യുന്നത് കണ്ട് ജനങ്ങൾ ഏറെ ആശ്ചര്യപ്പെട്ടു. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷ പ്രകാരം ക്രിസ്തുവിന്റെ പരസ്യജീവിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ ദിവസവും ആ ദിവസത്തെ ആദ്യ കർമ്മവുമാണ് ഈ സൗഖ്യദാനം, ക്രിസ്തു പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവം. പാവപ്പെട്ട മീൻപിടുത്തക്കാരുടെ ഗ്രാമമായ കഫർനാമിലെ സിനഗോഗാണ് സംഭവത്തിന്റെ രംഗപശ്ചാത്തലം. അന്നൊരു സാബത്ത് ദിവസമായിരുന്നു എന്നും ഓർക്കണം. യഹൂദ നിയമപ്രകാരം ജോലി ചെയ്യാൻ വിലക്കുള്ള ദിവസമായിരുന്നു അത്. ഒരു മനുഷ്യന്റെ യാതനയും വേദനയും കണ്ട് ക്രിസ്തുവിനവനിൽ അലിവു തോന്നി. പിശാചുബാധിതനെ അവിടുന്ന് അത്ഭുതകരമായി സുഖപ്പെടുത്തുന്നു. ആ മനുഷ്യന്റെ മോചനത്തെപ്രതി ക്രിസ്തു സാബത്ത് നിയമങ്ങളെല്ലാം മാറ്റിവയ്ക്കുകയാണ്, മാറ്റിമറിക്കുകയാണ്. തിന്മയുടെ ശക്തികൾക്ക് മേലെ ദൈവീക അധികാരമുള്ളൊരു ആചാര്യനെ അല്ലെങ്കിൽ ഗുരുവിനെയാണ് ക്രിസ്തുവിൽ അവർ കണ്ടത്. പുതിയ നിയമത്തിൽ ഉടനീളം നാം കാണുന്നത് ക്രിസ്തുവിന്റെ ഈ ദൈവീക അധികാരവും ഭൂമിയിലെ ദൈവരാജ്യ സ്ഥാപനത്തിന്റെ അത്ഭുതകരമായ അടയാളങ്ങളുമാണ്. അധികാരങ്ങൾ വിഗ്രഹവൽക്കരിക്കപ്പെട്ട് ഉയർത്തിവയ്ക്കാനുള്ളതല്ല, മറിച്ച് അതിന്റെ അനുഭവം സൗഖ്യമായും സാന്ത്വനമായും സ്നേഹമായും ശുശ്രൂഷയായും സമൂഹത്തിൽ പങ്കുവയ്ക്കപ്പെടേണ്ടതാണ്. മതപരമായ ചട്ടങ്ങൾ പ്രകൃതി നിയമം പോലെ അലംഘനീയമല്ലെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. റോമാക്കാർക്കെഴുതിയ ലേഖനം 13:10 സ്നേഹം അയൽക്കാരന് ദ്രോഹമൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് സ്നേഹമാണ് നിയമത്തിന്റെ പൂർത്തീകരണം. സാബത്ത് മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിനു വേണ്ടിയല്ല എന്ന അടിമുടി വിപ്ലവത്തിന്റെ തുടക്കം കൂടിയാണ് ഇന്നത്തെ സുവിശേഷ സംഭവം. എന്നാൽ സാബത്ത് ലംഘിച്ച് ഒരു പാവം മനുഷ്യന് സൗഖ്യം പകർന്ന അതേ ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് നാം തുടങ്ങിവയ്ക്കുന്ന പുതിയ സാബത്തുകൾ നിരവധിയാണല്ലോ എന്നോർക്കുന്നത് തന്നെ വളരെ ഖേദകരമാണ്. ആത്മഹത്യ ചെയ്തൊരു മനുഷ്യനെ പണ്ട് തെമ്മാടിക്കുഴിയിലാണ് അടക്കിയിരുന്നത്, അതായത് സെമിത്തേരിക്ക് പുറത്ത്. സെമിത്തേരിയിലെ കാടുകയറിയ തെമ്മാടിക്കുഴി അവഗണനയുടെയും പുറന്തള്ളലിന്റെയും പ്രതീകാത്മകമായൊരു പ്രദേശമായിരുന്നു. വത്തിക്കാൻ സുനോദോസിന് ശേഷം അത് നവീകരിക്കപ്പെട്ടതാണ്. എന്നാൽ പ്രാദേശിക സഭകൾ പിടിമുറുക്കം വിടുന്നില്ല. തെമ്മാടിക്കുഴി മാറ്റിയെങ്കിലും ആത്മഹത്യ ചെയ്ത മനുഷ്യന് മരണാനന്തര ചടങ്ങുകൾ ഇനിയും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അന്തിമോപചാര ശുശ്രൂഷകൾ ഒഴിവാക്കി നടത്തുന്ന ആത്മഹത്യ ചെയ്ത മനുഷ്യന്റെ സംസ്കാരം ഒരു പുതിയ സാപത്ത് നിയമമല്ലേ എന്ന് നാം ഇനിയും വിലയിരുത്തേണ്ടതാണ്. ഈ ലോകത്ത് ആരും ആത്മഹത്യ ചെയ്യുന്നില്ല. ജീവിതത്തിന്റെ ഓരോ വാതിലും അവനായി അല്ലെങ്കിൽ അവൾക്കായി കൊട്ടിയടക്കപ്പെടുമ്പോൾ അവൻ അവൾ ശ്വാസം മുട്ടി വീർപ്പുമുട്ടി മരിക്കുന്നതല്ലേ ആത്മഹത്യ? സാപത്തിന്റെ പഴയ തോൽക്കുടങ്ങളിലേക്ക് ക്രിസ്തുവിന്റെ പുതിയ വീഞ്ഞ് നമുക്ക് ഇനിയും സ്വീകരിക്കാനാവുന്നില്ല എന്നതാണ് സത്യം. തിന്മയിൽ മുങ്ങിത്തുടങ്ങുന്നവരെ രക്ഷിക്കാൻ പൂജാകർമ്മങ്ങളുടെ വൈക്കോൽത്തുമ്പുകൾക്കോ സുകൃതങ്ങളുടെ മണിമുത്തുകൾക്കോ അല്ലേലൂയ അലമുറകൾക്കോ ആവില്ലെന്ന് ക്രിസ്തുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സിനഗാഗിൽ വെച്ച് ബാധയുണ്ടായവനെ അവിടുത്തെ മൊഴിയാലും ശാസനയാലും സുഖപ്പെടുത്തിയത്. അതും ഒരു സാപത്ത് ദിവസത്തിൽ. ക്രിസ്തുവിന്റെ നീണ്ട മൗനത്തിൽ നിന്നും പരസ്യജീവിതത്തിൽ ഉയർന്ന ശക്തിയുള്ള ആദ്യത്തെ മൊഴിയായിരുന്നു അത്. മാർക്കോസ് വിശേഷകൻ 1:25. അശുദ്ധാത്മാവ് ബാധിച്ചവനെ ക്രിസ്തു ഉറക്കെ ശാസിച്ചു, അവനെ വിട്ട് പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് പുറത്തുപോയി എന്നാണ് മാർക്കോസ് വിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. പരസ്പരം പറഞ്ഞു, ഇതെന്ത്, അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ ഇത്? അശുദ്ധാത്മാക്കളോട് പോലും അവിടുന്ന് ആജ്ഞാപിക്കുന്നല്ലോ, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രശസ്തി കഫർനാമിലും ഗലീലിയായുടെ സമീപ പ്രദേശങ്ങളിലുമെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. മൊഴിയും മൗനവും സുവിശേഷവൽക്കരണ പാതയിൽ എന്ന ശീർഷകത്തിലാണ് ബെനഡിക്ട് 16 പാപ്പ ഈ വർഷത്തെ മാധ്യമദിന സന്ദേശം നൽകിയിരിക്കുന്നത്. ആശയവിനിമയ ലോകത്ത് മൊഴി അല്ലെങ്കിൽ വാക്കിനുള്ള പ്രാധാന്യം പോലെ തന്നെ മൗനത്തിനും നിശബ്ദതയ്ക്കും പ്രാധാന്യമുണ്ടെന്ന് പാപ്പ സന്ദേശത്തിൽ വളരെ മനോഹരമായി സമർത്ഥിക്കുന്നുണ്ട്. മൊഴിയും മൗനവും പരസ്പര നിഷേധകമാകുമ്പോൾ ആശയവിനിമയം ഇല്ലാതാകുന്നു അല്ലെങ്കിൽ മുറിഞ്ഞുപോകുന്നു, വ്യക്തിബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നു. എന്നാൽ അവ പരസ്പര പൂരകങ്ങളാകുമ്പോൾ വിനിമയം ഫലവത്താകുകയും അതിന് അർത്ഥവും മൂല്യവും ലഭിക്കുകയും ചെയ്യുന്നു. മൊഴി പോലെ തന്നെ ആശയവിനിമയത്തിന്റെ സമഗ്രഭാഗമാണ് മൗനം. മൗനമില്ലാതെ ഉയർത്തപ്പെടുന്ന ശക്തമായ വാഗ്ധോരണികൾ അർത്ഥശൂന്യമായിത്തീരാം, പൊള്ളയായിപ്പോകാം. മൗനത്തിലാണ് ഒരാൾക്ക് തന്നെ തന്നെ മനസ്സിലാക്കുവാനും മറ്റുള്ളവരെ ശ്രവിക്കുവാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. മൗനമായ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ജീവിക്കുന്നവന്റെ മൊഴിക്ക് കരുത്തുണ്ടായിരിക്കും. മാത്രമല്ല അവന്റെ മൊഴി അപരന് സ്നേഹത്തിന്റെ സാന്ത്വന ലേപനമായി മാറും. പിതാവുമായുള്ള ഐക്യത്തിന്റെയും മൗനമായ പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും പിൻബലത്തോടെയാണ് ക്രിസ്തു തന്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ സാമീപ്യവും സാന്നിധ്യവും തന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അവിടുന്ന് ലോകത്തെ അറിയിക്കുകയും ലോകവുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:10 നാം ഇങ്ങനെ വായിക്കുന്നു, മാലാഖമാർ ഇടയന്മാർക്ക് നൽകിയ സന്ദേശമാണത്, ഭയപ്പെടേണ്ട, നിങ്ങൾക്കായി ഇതാ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന്. കാരണം തിന്മയുടെ ബന്ധനങ്ങളിൽ നിപതിച്ചവർക്ക് മോചനവും സൗഖ്യവും പകരുവാൻ വന്നവനാണ് രക്ഷകൻ. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 4:18 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്, കർത്താവിന്റെ അരൂപി എന്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേചിച്ചിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ദൈവരാജ്യവും ക്രിസ്തുവും ഒരു പുതിയ സംസ്കൃതിയാണ്. ഇടുങ്ങിയ വഴിയും വാതിലുമാണ് അവിടുത്തേത്. അതിഷ്ടപ്പെടുന്നവർ കുറച്ചു പേരായിരിക്കാം. ക്രിസ്തുവിന്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചെറിയ അജഗണം. നമുക്ക് വിളിച്ചപേക്ഷിക്കാം, പ്രതിസന്ധികളുടെയും ബന്ധനങ്ങളുടെയും ജീവിതത്തിൽ ക്രിസ്തുവേ, കരളലിഞ്ഞ് ഞങ്ങളെ സുഖപ്പെടുത്താൻ വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ നവീകരിക്കണമേ, ഞങ്ങളെ നയിക്കണമേ.
കരളലിയുമോ നാഥ സുഖമാക്കുവാൻ, കരളലിയുമോ നാഥാ. സ്നേഹനാക്കുവാൻ. ആരുമില്ല എനിക്കാരോരുമില്ല, നീ മാത്രമാണെൻ സർവം ശരണം. ആത്മാവായെന്നിൽ നീ വന്നിടണേ, എല്ലാം സഹിക്കാൻ നീ കൃപ ചൊരിയൂ. കരളലിയുമോ നാഥ സുഖമാക്കുവാൻ, കരളലിയുമോ നാഥ ശുദ്ധനാക്കുവാൻ.
കെസ്റ്റർ ആലപിച്ച ഗാനം ഫാദർ സണ്ണി പുൽപ്പറമ്പലിന്റെ വരികൾക്ക് ജെറി അമൽദേവ് ഈണം പകർന്നിരിക്കുന്നു.
രോഗവേദനയിൽ പിടയും മർത്യൻ വികലമാമേനിയാൽ പുകയുന്നിതാ, എങ്കിലും നിന്നിലൻ വിശ്വാസമാനന്ദം നിൻ വചനത്തിനായി കാതോർപ്പു ഞാൻ, നിൻ വചനത്തിനായി കാതോർപ്പു ഞാൻ. കരളലിയുമോ നാഥ സുഖമാക്കുവാൻ, ശുദ്ധനാക്കുവാൻ. വചനം ശ്രവിച്ചു ഞാൻ നിൽക്കുന്നേരം, നിൻ വചനത്താൽ പുളകിതനായി, നിൻ സ്പർശനത്താൽ പവിത്രമായെന്നേനി സ്തുതിക്കുമെൻ ജീവിതം നിനക്കുവേണ്ടി, സ്തുതിക്കുമെൻ ജീവിതം നിനക്കുവേണ്ടി. കരളലിയുമോ നാഥ സുഖമാക്കുവാൻ, കരളലിയുമോ നാഥ ശുദ്ധനാക്കുവാൻ. ആരുമില്ല എനിക്കാരോരുമില്ല, നീ മാത്രമാണൻ സർവം ശരണം. ആത്മാവായെന്നിൽ നീ വന്നിടണേ, എല്ലാം സഹിക്കാൻ നീ കൃപ ചൊരിയൂ. കരളലിയുമോ നാഥ സുഖമാക്കുവാൻ, കരളലിയുമോ നാഥ ശുദ്ധനാക്കുവാൻ.
ലത്തീൻ റീതിയിലെ ആരാധനക്രമം അനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.
ഇനി വാർത്തകൾ. ദേവദാസി ഹിൽദഗാർഡ് ബർജൻ ഞായറാഴ്ച വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കപ്പെടും. ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിൽ വിശുദ്ധ സ്റ്റീഫന്റെ നാമധേയത്തിലുള്ള ഭദ്രാസന ദേവാലയത്തിൽ നടക്കുന്ന തിരുക്കർമ്മ മധ്യേ വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള വത്തിക്കാൻ സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ആഞ്ചലോ അമാത്തോ ആയിരിക്കും ദൈവദാസി ഹിൽദഗാർഡിനെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ ഔദ്യോഗികമായി ചേർക്കുക. സാമൂഹ്യ ഉപവിയുടെ സഹോദരികൾ എന്ന സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയായ ദൈവദാസി ഹിൽദഗാർഡ് ഒരു കുടുംബിനിയായിരുന്നു. ജർമ്മൻ നഗരമായ ഗോർലിറ്റ്സിൽ ഒരു യഹൂദ കുടുംബത്തിൽ 1883 ജനുവരി 30 അവളുടെ ജനനം. സ്വിറ്റ്സർലൻഡിൽ ഉപരിപഠനം പൂർത്തിയാക്കിയ ദൈവദാസി ഹിൽഡഗാർഡ് 1907 വിവാഹിതയാവുകയും അതിന്റെ രണ്ടാം വർഷം ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. 1909 കത്തോലിക്ക വിശ്വാസം ആശ്ലേഷിച്ച അവൾ അവിടെ കണ്ട സാമൂഹ്യ അസമത്വങ്ങളിൽ അസ്വസ്ഥയാവുകയും സാമൂഹ്യ രംഗത്തേക്ക് ചുവടുവയ്ക്കുകയും ചെയ്തു. അതിനിടെ ഗർഭിണിയായ അവൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കണമെന്ന ഭിഷകരന്റെ നിർദ്ദേശം നിരസിച്ച് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ദൈവദാസി ഹിൽഡഗാർഡ് ലയോ 13-ാമൻ പാപ്പ റേരും നൊവാരും എന്ന ചാക്രി ലേഖനത്തിലൂടെ നൽകുന്ന സാമൂഹ്യ പ്രബോധനങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് ക്രമേണ ഏതാനും സ്ത്രീകളുമൊത്ത് ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചു. അവൾ 1912 ക്രൈസ്തവ കുടുംബത്തൊഴിലാളികളുടെ സംഘടന സ്ഥാപിക്കുകയും 1919 സാമൂഹ്യ ഉപവീട് സഹോദരികൾ എന്ന സന്യാസിനി സമൂഹത്തിന് രൂപം നൽകുകയും ചെയ്തു. 1933 ജൂൺ 11 ദൈവദാസി ഹിൽഡഗാർഡ് മരണമടഞ്ഞു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും കൊണ്ട് പ്രബുദ്ധമായ ചിന്തകൾ മദ്യത്തിനെതിരെ സൃഷ്ടിക്കാൻ സാധിക്കണമെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ. മദ്യം ദൈവസ്നേഹത്തെ നഷ്ടപ്പെടുത്തുമെന്നും മദ്യത്തിന് അടിമകളാകുന്നവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ KCBC മദ്യവിരുദ്ധ സമിതിയുടെ 14-ാമത് സംസ്ഥാന സമ്മേളനം കോഴിക്കോട് പ്രൊവിഡൻസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ. ചടങ്ങിൽ കോഴിക്കോട് രൂപത അഡ്മിനിസ്ട്രേറ്റർ മോൺസിനോർ വിൻസെന്റ് അറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മദ്യമയക്കുമരുന്ന് വിൽപ്പന തടയുന്നതിനായി നിരന്തര നിരീക്ഷണ സംഘത്തിന് രൂപം നൽകുമെന്ന് മോൺസിനോർ വിൻസെന്റ് അറയ്ക്കൽ പറഞ്ഞു. കേരളസഭ ഈ ഞായറാഴ്ച, അതായത് ജനുവരി 29 മദ്യവിരുദ്ധ ഞായർ ആചരിക്കുന്നു. മദ്യ സംസ്കാരത്തെ തിരിച്ചറിയുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ഇക്കൊല്ലത്തെ മുദ്രാവാക്യം. സുവിശേഷ ദർശനങ്ങൾ രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രാവർത്തികമാക്കാനും അങ്ങനെ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാകാനും അൽമായർക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ KCBC അൽമായ സമിതിയുടെ അധ്യക്ഷൻ കണ്ണൂർ രൂപത മെത്രാൻ വർഗീസ് ചക്കാലക്കൽ. കേരള കത്തോലിക്ക സംയുക്ത സമിതി, കേരള സാമൂഹ്യ സേവന വേദി എന്നിവയുടെ സഹകരണത്തോടെ KCBC അൽമായ കമ്മീഷൻ POCയിൽ സംഘടിപ്പിച്ച അൽമായ നേതൃസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അൽമായ നേതാക്കൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടേണ്ടവരാണെന്ന് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ഓർമ്മിപ്പിച്ചു. രാഷ്ട്രീയത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് നല്ല പ്രവണതയല്ല. അതിൽ ശക്തമായ ഇടപെടൽ നടത്തി ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനും അൽമായർ ശ്രമിക്കണം. വോട്ടവകാശം ബോധപൂർവം വിനിയോഗിക്കാതെ അതിനെക്കുറിച്ച് വാചാലരാകുന്നവർ ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല, ബിഷപ്പ് ചക്കാലക്കൽ കൂട്ടിച്ചേർത്തു. വിശുദ്ധ നാട്ടിൽ സമാധാനം സംജാതമാകുന്നതിനുവേണ്ടിയുള്ള 4-ാം അന്താരാഷ്ട്ര പ്രാർത്ഥനാ ദിനം ഈ ഞായറാഴ്ച ആചരിക്കപ്പെടുന്നു. ഈ പ്രാർത്ഥനാ ദിനാചരണത്തിന്റെ ഭാഗമായി ലോകത്തിലെ 2000-ൽ പരം നഗരങ്ങളിൽ കത്തോലിക്ക യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ 24 മണിക്കൂർ നിരന്തര പ്രാർത്ഥനകൾ നടക്കും. സത്യവും നന്മയും ദൈവവുമായുള്ള ബന്ധത്തിൽ യുവജനങ്ങൾ ജീവിക്കുന്ന പക്ഷം അവർക്ക് സമാധാനത്തിന്റെ ഉപാധികളിലൊന്നായി തീരാൻ കഴിയുമെന്നും അപ്രകാരം മാത്രമേ അവരുടെ നീതി സമാധാന സംസ്ഥാപന ദൗത്യത്തിന്റെ വേരുകൾ ആഴത്തിൽ ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂവെന്നും നീതി സമാധാന കാര്യങ്ങൾക്കായുള്ള പൊന്തിഫിക്കൽ സമിതിയുടെ അധ്യക്ഷൻ കർദിനാൾ പീറ്റർ ടക്സൺ ഈ പ്രാർത്ഥനാ ദിനത്തോടനുബന്ധിച്ച് പുറപ്പെടുവിച്ച തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികളെ സഹായിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് 6,272 കോടിയിൽ പരം രൂപയ്ക്ക് തുല്യമായ ഒരു തുകയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. ആഫ്രിക്കൻ നാടുകൾ ഉൾപ്പെടെ 25 നാടുകളിൽപ്പെട്ട 9,70,00,000 കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ സഹായ അഭ്യർത്ഥന. കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ ഭാവി മാത്രമല്ല ഏറ്റവും ബലഹീനരുമാണെന്ന വസ്തുത യൂണിസെഫ് ഓർമ്മിപ്പിക്കുന്നു. ഇതോടെ മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്തത് ആംഗല ഭാഷയിൽ. ശ്രോതാക്കൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.